നമസ്കാരം ശ്രീ ശ്രീനിവാസൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഉള്ള ഒരു അനുഭവം?
ഇവിടെ കുറച്ച് ഉള്ളിലേക്കൊക്കെ യാത്ര ചെയ്തു. കഴിഞ്ഞ തവണ വന്നപ്പം കൂടുതൽ അങ്ങനെ യാത്ര ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം രണ്ടു ദിവസം മുഴുവൻ ട്രാവൽ ചെയ്തു, കുറെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ കണ്ടു. അപ്പം ഞാനും കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഓർഗാനിക് കൃഷിയും അത് ഇതൊക്കെ ആയിട്ട് സജീവമായിട്ടുള്ളതുകൊണ്ട് അതിനോടൊരു പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. നമ്മുടെ നാട്ടിലില്ലാത്ത പല വെജിറ്റബിൾസും ഇവിടെ കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ ചിലതൊക്കെ ചിലപ്പോൾ നാട്ടില് നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പം അവിടെ ചെയ്യാൻ പറ്റുന്നത് ചിലത് കാണുമായിരിക്കും. പക്ഷെ അതിനൊന്നും ഇപ്പൊ അതിനൊന്നും നമ്മളിതിന്റെ ഒരു കണ്ടു എന്ന് മാത്രം.
ഓക്കെ, ഇനി ഇപ്പൊ സിനിമയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ശ്രീനിവാസൻ ചിത്രങ്ങൾ കാത്തിരിക്കുന്നവരാണ് മലയാളികൾ. ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾ നമ്മൾ കാണാൻ നോക്കിയിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനായിട്ട് ശരിക്കും പറഞ്ഞാൽ ക്രേവ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ താങ്കളുടെ ഈ സംവിധായകനും രചയിതാവും അഭിനേതാവും ഒക്കെ എന്താണ് ഇപ്പോൾ പ്രകടമാകാത്തത്? എന്താ അതിനൊരു കാരണം? നല്ല ക്യാരക്ടർ കിട്ടാത്തോണ്ട്?
എല്ലാ കാലഘട്ടത്തിലും ലോക സിനിമയെ തന്നെ നോക്കിയാൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ഫ്രണ്ടിൽ തന്നെ നിന്ന ചരിത്രമില്ല. അതൊന്നും ഒരാൾക്കും സാധ്യമാവുന്ന കാര്യമല്ല. പിന്നെ ഇത് നമ്മൾ വിചാരിക്കും നമ്മളാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. ഞാൻ ചെയ്തു എന്ന് പറയുന്ന എന്റെ പേരിൽ വന്നിട്ടുള്ള സിനിമകള് എല്ലാം തന്നെ എന്റെ മിടുക്കൊണ്ട് ഉണ്ടായതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കാറുമില്ല. അത് എനിക്കതിന് ജീവിതാനുഭവങ്ങൾ നിരവധിയുണ്ട്. കാരണം ഇതിനകത്ത് ഒരു സന്ദർഭം ഒരു സിറ്റുവേഷനിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഒരേ തരത്തിലുള്ള ഇൻസ്പിറേഷൻ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത നിരവധി കാരണങ്ങളുണ്ട്.
പക്ഷേ എന്നാൽ സംവിധാനവും രചനയും ഒക്കെ ഒരു പക്ഷേ ശരി അനുഭവങ്ങളാണ്. പക്ഷേ അഭിനയം താങ്കളുടെ ടാലന്റ് തന്നെയാണ്. കാരണം ആ സീരിയസ് ആയിട്ട് നിന്ന് തമാശ പറയുക, നർമ്മം പുറത്തു കാണിക്കുക എന്നുള്ളത് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ആ ഡയലോഗുകൾ ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ അങ്ങോട്ട് പ്രകടമാകാത്തത്?
അഭിനയം എന്ന് പറഞ്ഞ സിനിമയിലുള്ള അഭിനയം എന്ന് പറയുന്നത് ആ ക്യാരക്ടറൈസേഷന്റെ ഭാഗമായിട്ടും ആ കഥാ സന്ദർഭത്തിന്റെ ഭാഗമായിട്ടും വരുമ്പോഴാണ് അതിന് പ്രസക്തി ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ആക്ടർ അവിടെ നിന്നിട്ട് അയാൾക്ക് തോന്നുന്ന പോലെ പറഞ്ഞാൽ അതൊരു സിനിമയാവില്ല, ഒരു ക്യാരക്ടറൈസേഷൻ ആവില്ല, ഒന്നും ആവില്ല. ഇപ്പം നമ്മൾ പറയും ഇപ്പൊ ഇന്നയാൾ അഭിനയിച്ച സിനിമകളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോ അയാള് വെറുതെ നിന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ നേരം ആളുകൾ കണ്ടു സഹിക്കുമോ? ഇല്ല. അപ്പൊ ഇതിനൊക്കെ ഞാനിപ്പോ വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കണമെങ്കിൽ അതിനകത്ത് അങ്ങനത്തെ ഒരു തിരക്കഥയും വേണം, അതിനു പറ്റിയ സംഭാഷണവും വേണം. അത് എഴുതുന്നയാൾ, ഡയറക്ട് ചെയ്യുന്ന ആൾ, എല്ലാരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായി വരുന്നതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ആക്ഷൻക്ക് മാത്രമായിട്ട് അതിനകത്ത് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എഴുത്തുകാരന്റെയും സംവിധായകന്റെയും എല്ലാം ചേർന്നിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്.
അപ്പൊ അതായത് ഇപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് കിട്ടാത്തതും കൊണ്ടാണ്?
തീർച്ചയായിട്ടും. ഇന്ന് നമ്മൾ ആരോടും അങ്ങനെ ഇത്ര ഒരു വർഷത്തിൽ ഇത്ര സിനിമ ചെയ്യാമെന്നോ അങ്ങനെയുള്ള യാതൊരു ധാരണയും ഇല്ല. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഉള്ളത് നമ്മളല്ല യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. നമ്മൾ എന്റെ ഇന്നുവരെയുള്ള അനുഭവം എന്നെ കൊണ്ട് പല ശക്തികളും ചേർന്ന് ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങളും. ഞാൻ ആദ്യം തന്നെ ഒരു സിനിമ ഇപ്പൊ വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമ ഞാൻ ഡയറക്ട് ചെയ്തത് അതിന്റെ നിർമ്മാതാവായിട്ട് വന്ന ആള് എന്നെ നിരന്തരം പിന്നെ എന്തോ ഒരു അർത്ഥത്തിൽ പറഞ്ഞ ഉപദ്രവിച്ചതിന്റെ പേരില ഞാനത് ചെയ്തേക്കാൻ തീരുമാനിച്ചത്. എനിക്ക് അത്തരം പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും വെച്ചു കൊടുത്തു ഞാനിങ്ങനെ ഇത്ര സിനിമ ചെയ്ത് കളയാം അങ്ങനെയൊന്നും വന്നതല്ല ഞാൻ സിനിമയിൽ. സിനിമയിൽ തന്നെ ഞാൻ അബദ്ധത്തിൽ വന്നതായിരുന്നു. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിരുന്നെങ്കിലും പഠിച്ചതിന് ശേഷം ഞാൻ നാടകത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ആളാണ്. ആ ഞാൻ വഴിതെറ്റിയിട്ട് സിനിമയിൽ വന്ന് വിട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ പ്രിയദർശന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്താണ് പ്രിയദർശൻ എന്നോട് പറയുന്നത് അഭിനയിക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതണം എന്ന് പറയുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രിയന്റെ കൂടെയുള്ള ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്ക് അറിഞ്ഞിട്ടൊന്നും ഞാൻ ചെയ്തതല്ല. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ എന്റെ തലയിൽ വേറെ ആൾക്കാർ ചെന്ന് എടുത്തു വെച്ചതാണ് ഈ ഓരോ ഉത്തരവാദിത്തങ്ങളും. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഞാൻ എനിക്കൊരു പ്ലാനോടുകൂടി വന്ന ആളല്ല. ആർക്കെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് വേറെ കാര്യം.
ഓക്കെ, പക്ഷേ ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള മലയാള സിനിമ ആസ്വാദകർക്ക് അല്ലെ പ്രേക്ഷകർക്ക് പ്രേക്ഷകരോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ ഞങ്ങളെ പോലുള്ളവരെ ആസ്വദിപ്പിക്കാൻ?
അതല്ല, ഞാൻ ചെയ്യട്ടെ. ഈ പ്രേക്ഷകരുടെ ഞാൻ എന്തെങ്കിലും കാശ് വാങ്ങി പോക്കറ്റിലിട്ടിട്ടുണ്ട്? പ്രേക്ഷകരോട് എനിക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. എന്ത് കമ്മിറ്റ്മെന്റ്? എന്റെ സിനിമ നല്ലതാണെന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അവർ കാണും, ഇല്ലെങ്കിൽ അവർ കാണൂല. അല്ലാതെ ഞാൻ മുൻകൂർ അഡ്വാൻസ് വാങ്ങിയിട്ട് പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് മുങ്ങിയെടുക്കലല്ലോ.
ഓക്കെ, അപ്പൊ ഈ പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെ നായകന്മാരുടെ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടോ ഒരു സൂപ്പർ സ്റ്റാർ ജനിക്കാത്തത്?
എന്താ ഈ സൂപ്പർ സ്റ്റാറിന് ഇല്ലാത്തതുകൊണ്ട് വല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പക്ഷെ എല്ലാ സിനിമകളും എല്ലാരും കാണുന്നില്ല. അപ്പൊ കുറെ ആൾക്കാരെ പറ്റി, പണ്ട് 100 സിനിമ കണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ 2 സിനിമ പോലും കാണുന്നില്ല. എല്ലാരും തിരക്കിലാണ്, പലരും പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പൊ പലരും കേരളത്തിൽ എന്തൊക്കെ സിനിമകൾ ഇറങ്ങുന്നു പോലും ആരും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. സിനിമയ്ക്കൊന്നും വലിയ കുഴപ്പമൊന്നും വരില്ല, നല്ല സിനിമകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ സിനിമ പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ല. നടന്മാർ, പുതിയ ആൾക്കാർ, കഴിവുള്ളവര് വരുന്നുണ്ട്, നടന്മാരും നടികളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പുതിയ സിനിമയുടെ ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ അയക്കും, നല്ല ഡയലോഗ് ഒക്കെ എഴുതിയിട്ട്.
ഓക്കെ, എന്നാ ഞാൻ ഇനി വേറെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ശ്രീനിവാസൻ, താങ്കളിപ്പോ ന്യൂ ജനറേഷൻ സിനിമാക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് വളരെയധികം ഒരു വിവാദമായിരുന്നു. അങ്ങനെ ന്യൂ ജനറേഷൻ സിനിമക്കാരെ അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയാണോ?
ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അത് ആ പ്രസ്താവന ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് മലയാള സിനിമയിൽ ഇപ്പോ ആ ന്യൂ ജനറേഷൻ എന്നുള്ള വാക്ക് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ആ വാക്കിനോട് യാതൊരു പ്രതിപത്തിയും ഇല്ല. കാരണം ന്യൂ ജനറേഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നീലക്കുയില് എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ അതിന്റെ ഡയറക്ടർ പി ഭാസ്കറിനും രാമകാരിയായിട്ടും അന്നത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നു. അന്ന് ആ പേരില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ത് ന്യൂ ജനറേഷൻ വന്നിരിക്കുന്നു ഇവിടെ? ഞാൻ പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, മലയാള സിനിമയിൽ ഇപ്പോ കഞ്ചാവ് വലിച്ചാൽ ബുദ്ധിമാനായി എന്ന് വിചാരിക്കുന്ന കുറെ വിഡ്ഢികൾ സിനിമയിൽ നിന്നുണ്ട്. ജനിക്കുമ്പോൾ ഇല്ലാത്തത് വലിക്കുമ്പോൾ ഉണ്ടാവില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ന്യൂ ജനറേഷൻ ആൾക്കാർ മുഴുവൻ കഞ്ചാവ് വലിക്കുന്നവരാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല.
താങ്കൾ ആ പ്രസ്താവന ഇറക്കിയതിന് പുറമെയാണ് ഇപ്പൊ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോ ഈ പുതിയ യുവ നടനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പൊ ഇപ്പൊ ആ പ്രസ്താവന വീണ്ടും വിവാദമായിരിക്കുകയാണ്.
പ്രസ്താവന ഒന്നും വിവാദമായിട്ടില്ല. കാരണം പ്രസ്താവന വിവാദം ഒരാൾ പോലും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം മറുപടി പറഞ്ഞാൽ ഈ അവൻ കഞ്ചാവ് വലിക്കുന്നവനാണെന്ന് ജനമധ്യത്തിൽ അറിയപ്പെടുന്നുള്ളത് കൊണ്ട് അത് പ്രസ്താവനയ്ക്ക് വിവാദം സൃഷ്ടിക്കാൻ ഒരുത്തിനും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ കഞ്ചാവ് വലിക്കുന്ന ഒരുത്തിനും മിണ്ടിയില്ല. അതുകൊണ്ട് വിവാദമൊന്നുമില്ല. എന്ത് വിവാദം? കഞ്ചാവ് വലിക്കുന്ന ആൾക്കാർ പ്രതികരിച്ചാലേ വിവാദം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ അപ്പൊ എന്റെ ഞാൻ പറഞ്ഞതിനെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോ ആ ഇവനാണല്ലേ കഞ്ചാവ് വലിക്കുന്നതെന്ന് പറഞ്ഞു പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും ചിലപ്പോ. അതുകൊണ്ട് ആരും ധൈര്യത്തോടെ മുന്നോട്ട് വന്നിട്ടില്ല.
അപ്പൊ ഇത് ഒരു മാസം മുമ്പ് പറഞ്ഞു, പെട്ടെന്ന് തന്നെയാണ് ഈ അറസ്റ്റ് നടന്നത്? ഇത് നേരത്തെ അറിയാമായിരുന്നോ താങ്കൾക്ക്?
അയ്യോ, എനിക്കൊന്നും അറിയില്ലായിരുന്നു ആ രീതിയിൽ. ഇപ്പൊ ഈ പിന്നെ അത് മാത്രമല്ല, ഷൈൻ ഷൈൻ ഞാനും പിന്നെ കമലിന്റെ സിനിമയിലൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള, അവൻ നല്ല ചെറുപ്പക്കാരനാണ്, വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരുത്തനായിരുന്നു. എങ്ങനെയോ പെട്ടുപോയതാണ് പാവം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പൊ സംവിധായകൻ രാജീവ് രവി തങ്ങളുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് വിമർശിച്ചിരുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ സ്ക്രിപ്റ്റ് കത്തിച്ചു കളഞ്ഞ സിനിമ എടുക്കാൻ താങ്കൾക്ക് പറ്റൂ?
അതിന് പല ആൾക്കാരും പ്രതികരണം നടത്തിയിരുന്നു. അപ്പോ ആ ഒരക്ഷരം ഈ പറഞ്ഞ ആൾക്കാരൊന്നും മിണ്ടിയതായിട്ട് കണ്ടില്ല. എന്തെങ്കിലും അതിനകത്ത് ഒരു ജെനുവിനിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സ്വയം സ്വന്തം വാക്കുകൾ സമർത്ഥിക്കാൻ, അർത്ഥവത്താണെന്ന് സമർത്ഥിക്കാൻ ഒരക്ഷരമെങ്കിലും ഇതുവരെ ഇവരൊക്കെ മിണ്ടിയോ? പിന്നീട് അതിനെ പറ്റിയിട്ട് ബോധം വന്ന സമയത്ത് എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? ഇല്ലല്ലോ. ഇതിന് പ്രതികരണം എന്റേത് എനിക്ക് പറയാനുള്ളത് പോലെയുള്ള കാര്യങ്ങൾ നിരവധി ആൾക്കാർ സംസാരിച്ചു കഴിഞ്ഞു. അതിന് മൗനം പാലിക്കുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? വിഡ്ഢിത്തം പറഞ്ഞുപോയി, പമ്പര വിഡ്ഢിത്തമാണ് പറഞ്ഞു പോയതെന്ന് അവർക്ക് തന്നെ തിരിച്ചറിവുണ്ടായി. ബോധമില്ലാത്ത സമയത്ത് പറഞ്ഞതായിരിക്കും.
വിനീത് ശ്രീനിവാസനും പുതിയ സിനിമ ഡയറക്ട് ചെയ്യുന്ന ആളാണ്, എങ്ങനെയാണ് വിനീതിന്റെ സിനിമകളെ വിലയിരുത്തുന്നത്?
ഞാൻ എനിക്കിപ്പം വിനീതിന്റെ സിനിമയെ വേറെ രീതിയിൽ വിലയിരുത്തുക, അല്ലെങ്കിൽ വേറൊരാളുടെ സിനിമയെ വേറെ, അയാൾ വേറെ എന്റെ മകൻ അല്ലാത്തത് കൊണ്ട് അയാളെ വേറെ രീതിയിൽ വിലയിരുത്തി കളയാം, അങ്ങനെയൊന്നും പാടില്ലാത്തതല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. സിനിമയുടെ മുമ്പിൽ എത്തുമ്പോ ക്വാളിറ്റി സിനിമകൾ ആരുണ്ടാക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിന്റെ വിലയിരുത്തലുണ്ടാവുക. ഇപ്പൊ അതിനകത്ത് വേറെ വേറെ കാര്യങ്ങളൊന്നും പ്രസക്തമല്ല. അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രസക്തമാണെങ്കിൽ തന്നെയും ആ രീതിയിൽ അത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ മാത്രം ഒരു അഭിപ്രായം പറഞ്ഞതൊന്നും കാര്യമില്ലല്ലോ. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് വിനീതിന്റെ ഒരു അങ്ങനെ വിനീതിനെ പോലെ തന്നെയുള്ള കുറെ ആൾക്കാർ അവര് 100% ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്റെ തലമുറയിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
വിനീതിന്റെ സിനിമയിലൊക്കെ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും പ്രൊഡക്ഷൻ കാര്യത്തിലും?
നമ്മള് വിനീതിന്റെ 2-ാമത്തെ സിനിമ ഡയറക്ട് ചെയ്ത സിനിമ തട്ടത്തിൻ മറയത്ത്, അത് പിന്നെ ഞാനും മുകേഷും ചേർന്നിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ കുറെ ബുദ്ധിമുട്ടുകൾ, ഒരു ഡയറക്ടർ എന്ന രീതിയിൽ കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇല്ലാത്ത രീതിയിൽ സ്വതന്ത്രനായിട്ട് വിനീതിന് ഒരു സിനിമ ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ 2-ാമത്തെ സിനിമ ഏറ്റെടുത്തത്. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയുടെ സംഭവത്തിനൊക്കെ ചില ഡിസ്കഷനും അതും ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്ത് ചിലതൊക്കെ ശരിയാണെന്ന് തോന്നിയത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം, ഒരാൾക്ക് സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം വേണം. മറ്റു സിനിമ ഇപ്പം തട്ടത്തിൻ മറയത്ത് ഏകദേശം പിന്നെ എനിക്ക് വായിക്കാൻ തന്നപ്പം അതിനകത്ത് വലിയൊരു മാറ്റമൊന്നും വരുത്താതെ തന്നെയാണ് ആ സിനിമ എടുത്തത്. മറ്റേ 3-ാമത്തെ സിനിമയില് ഞാൻ തീരെ എനിക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നു.
താങ്കള് രചനയും സംവിധാനവും അഭിനയവും എല്ലാം ചെയ്തിട്ടുള്ള ആളാണ്, എന്നാൽ വിനീത് ഒരു പടി മേലെ ഗായകനും ഗാനരചയിതാവും കൂടിയാണ്. എപ്പോഴെങ്കിലും ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് തോന്നിയിട്ടുണ്ടോ?
അവനെ മിക്കവാറും ഞാൻ അടുത്ത് തന്നെ തട്ടും. പെരുന്തച്ചനെ പോലെയുള്ള മഹാന ആവാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ, ചോദിച്ചോളൂ.
എന്തായാലും ഞങ്ങള് പ്രവാസികൾ ശരിക്കും താങ്കളുടെ കാലഘട്ടത്തിലുള്ള സിനിമകളില് ഒരുപാട് രുചിച്ചറിഞ്ഞ ആൾക്കാരാണ്. അപ്പം നർമ്മത്തെ തുളുമ്പുന്ന മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന സിനിമകള് ഈ ആയിട്ട് താങ്കൾ ഇനിയും മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കാനും അവർക്ക് പറഞ്ഞു ചിരിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനത്തെ സിനിമകൾ ഇനി ഉണ്ടാവുമോ താങ്കളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാമോ?
എനിക്ക് അല്ല, എനിക്ക് പ്രതീക്ഷ തീരെ ഇല്ല. പക്ഷെ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോ എനിക്ക് എന്തോ ചെറിയ പ്രതീക്ഷ തോന്നി തുടങ്ങുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പ്രതീക്ഷിച്ച് നോക്കാം.
എന്തായാലും ഇത്രയും സമയം SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ശ്രീ ശ്രീനിവാസൻ.
ഓക്കെ, താങ്ക്സ്. Okay, bye.